பதினெட்டு வருஷம் கிழக்கே கடந்து சரீர நீங்க போலியாய் தீர்ப்போன் புறத்தோட்டு தள்ளி சரீரத்தை ஒட்டிச்சு வந்த சரீரத்தின் சின்ன மாம்சம் ஒட்டிச்சு இப்பிலே போன் புறத்து உலகத்தை இது போல ரெண்டு மூணு புத்தகங்கள் வச்சாலும் நிலையில் உள்ள வலிய துவாரங்களான நத்தைக்கு முழுவதும் புறத்துக்காக அல்லாத மாத்தோமக்காரனே எந்தெங்கிலும் குற்றம் பாருங்க யாக்கோமக்காரனே குற்றம் பாருங்க பத்து பேரை கண்ட போசி சேர்க்க ஞான் இறங்கியதெல்லாம் எனக்கு ஒரு காரியம் அறியாம் அப்பமன்னா திருப்தி வச்சாத பிரயோஜனம் செலவிடுகிறது இந்த பாவமும் இந்த வெற்றமும் பாக்கி நிற்கும் பிரயோஜனமா மனசிலாக்கும் லோகம் பறந்து தருவதல்ல இவ்வளவத்தின் உபதேசத்தினுடைய அல்லாத இந்த ஜீவிதத்தின் விடுதல் காட்டி
அல்லது காமிக்கனே ஒரு தைரியமில்லாத்த பல்வேறு வெள்ளத்தில் வெளியே வந்தோ காமிக்கினே
Thank you.
പക്ഷേ എന്റെ സമ്പത്തിന്റെ കയ്യിൽ നിന്ന് വന്നത് വേണമെങ്കിൽ ഒരു വില കൊടുത്തേ
നമ്മുടെ അറിവും വേറെയാണ്. അതുകൊണ്ടാണ് നോക്ക് യോഗങ്ങൾ നാല്
ഒരു ശമനസ്ത്രീ വെട്ടോടുവാൻ വന്നു. യേശുവോട് എനിക്ക് കുടിക്കുവാൻ തൃപ്പമെന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമനസ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത്
എങ്ങനെയാണ്?
ശമനക്കും തമ്മിൽ സമ്പർക്കമില്ല.
Yeah.
ലാസ്റ്റ് മിനിസ്റ്റർ തമ്മിൽ പറയുന്ന പോലെ ഞങ്ങളെയൊക്കെ തന്നെ കഴിഞ്ഞാൽ സ്വസ്ഥലം എന്നങ്ങ് പറയും. എന്നുവെച്ചാൽ ഞങ്ങളെ അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെയാണ് നിന്റെ വായിന്ന് വരട്ടത്. പിന്നെ അങ്ങനെ സ്വസ്ഥലം ഉപദേശിച്ചു എന്ന് പറഞ്ഞു. എന്താ അതിനൊക്കെ വീണ്ടും മനോരമയിലെ ചരമം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബാ ഉപദേശി പറഞ്ഞു, അച്ഛ ആ ചാണകക്കുഴിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കണ്ണൻ ആനക്കൊമ്പെടുത്തങ്ങ് മാറ്റിയില്ലേ, പോലീസ് വരും അതൊന്ന് പറയട്ടെ ഞാൻ വന്നതാ. വലിയ അലക്ഷ്യമായിട്ടിരുന്ന അച്ഛനോട് ഒറ്റ ചാട്ട മുറിലോട്ട് കാര്യം ആനക്കൊമ്പ് കൊണ്ട് അതിനകത്ത് പൂഴ്ത്തി വെച്ചിട്ട് ആ മറിയാമേ ഉപദേശിക്ക് ചായ. ഉപദേശി പറഞ്ഞു, വേണ്ട ചായ, ചായ പിടിക്കാനല്ലേ ഇത് എടുത്ത് മാറ്റിയില്ലേ, പോലീസ് ഉടനെ വരുമെന്ന് എന്റെ ദൈവം പറഞ്ഞു. സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന അഭിഷേകം വ്യാപരിക്കുന്നവരെ കണ്ട നിന്റെ ബുദ്ധി കൊണ്ട് നിന്റെ മാനസിക കണ്ണുകൊണ്ട് കണ്ടാൽ നിനക്ക് ഗ്രഹിക്കാൻ കഴിയുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകമുള്ളവന്റെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. അഭിഷേകം പ്രാപിക്കാതെ നിനക്ക് എന്തോ കാറുണ്ടെന്ന് പറഞ്ഞാലും എന്തോ വീട്ടെന്ന് പറഞ്ഞാലും എത്ര ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത് അറിയണമെങ്കിൽ നിനക്ക് ഒരു അഭിഷേകം സ്വർഗത്തിൽ നിന്ന് കിട്ടിയെങ്കിലേ നടക്കൂ. ാണ് നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് തള്ളിയ കേസാ, സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാരൻ തള്ളിയതാ, അമൃതാനന്ദമയുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തള്ളിയതാ. എന്നിട്ടാ ഇത്തരക്കം പോകുന്ന ഒരു ഉപദേശം വന്നിട്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് വിടുന്നതല്ലാമെന്ന്. ഒരു പുച്ഛമാ കേൾക്കുമ്പം വിട്ടലോ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കാരണം വിചാരിക്കുന്ന ഇത്ര കെട്ടി കെട്ടിയ ഡോക്ടർമാർക്ക് കഴിയാനും എങ്ങനെയാ ഉപദേശിക്ക് കഴിയുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം, ഉറകെ പറഞ്ഞുതരാം. സാധ്യം വായിച്ചോട്ടെ. അതാണ് വലിയൊരു പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ പിതാക്കന്മാരെ കഴിഞ്ഞും വലിയവനാണോ നീ? ആണോ ഞങ്ങളുടെ പിതാവായ യാക്കോബിനെയൊക്കെ വലിയവനാണോ നീ? ക്ഷീണിച്ച് ആ കിണറിന്റെ കേട്ടിൽ വന്ന് ദാഹി വെള്ളം ചോദിക്കാനിരിക്കുന്ന നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനെ കഴിഞ്ഞും വലിയവനോ? ഞാനൊക്കെ ഇപ്പൊ ഈ മാർഗം പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങളുടെ കണ്ടപ്പിക്കാർക്ക് ഭയങ്കര തലവേദനയാ. എനിക്ക് തോന്നുന്നു എത്ര മെഡിക്കത്തിന് അവര് കത്തിക്കുന്നുണ്ടാകും എന്റെ തലയൊന്ന് പോയി കിട്ടാൻ. ഇത് സംഭരണം വെച്ചതെന്താ തന്നെ ഇതങ്ങനെ പോകത്തൊന്നു മെഴുകത്തിന് കത്തിട്ടിരുവെന്നുള്ളതേ ഉള്ളു അല്ലേ. അവിടെ പറയുന്ന ഞങ്ങളെ മാത്തുകുട്ടിച്ചാൻ പറയുന്ന ഒരുത്തി ഇറങ്ങിയിരിക്കുക കുറ്റി മൂതിയിട്ട് ഞങ്ങളുടെ മുട്ട് കരി തേക്കാനാണ്. ഞാൻ പറഞ്ഞ അല്ലച്ചായ ആ മഷിയുടെ കരി എടുത്ത് കഴുകി കളയാനായിട്ടാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് വെള്ളം തളിച്ചാ പോകത്തില്ല, അത് നട്ടിട്ട് മുങ്ങിയെങ്കിലേ പോകത്തുള്ളൂ. ഇപ്പോ ഉള്ള കരിയൊക്കെ പോണെങ്കിൽ എന്തോ വേണം മുങ്ങണം, മനസ്സിലായോ? അത് ചുമ്മാ മുങ്ങിയാൽ ഒക്കത്തില്ല, പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങിയാലേ പോകുള്ളൂ. തളിച്ചാൽ ഇതൊന്നും പോകത്തില്ല. തലമുറ തലമുറയായിട്ടുള്ള കരിയുണ്ട്, അത് കഴുകിക്കളയാൻ അല്ലാതെ കരി തേക്കാനല്ല ഇറങ്ങിയത്. ഒത്തിരി കരി പുരണ്ട ജീവിതങ്ങളുണ്ട്, അത് കഴുകി വെടിപ്പാക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അറിയുന്നത് എന്ത്? ഞങ്ങളുടെ പിതാവായ യാക്കോബിനെ കഴിഞ്ഞു നീ വലിയവനോ? പിന്നെ മാത്രമല്ല
അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു.
ഞങ്ങളെ കഴിഞ്ഞ തലമുറ തലമുറയായിട്ട് ഇതിനകത്തുനിന്നാ കുടിക്കുന്നത്. ഞങ്ങളും ഞങ്ങളുടെ ആടുമാടുകളും ഇതിനകത്തുനിന്നാ കുടിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും കോരിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കോര് തീരണം എങ്കിൽ പിതാവ് ഉറവ നീ വിട്ടേ പറ്റത്തുള്ളൂ. പ്രേതലോ നിന്റെ പിതാക്കന്മാരുടെ ഉറവിൽ നിന്ന് നീ ദൂരുന്നിടത്തോളം കാലം 6 മണിനേരത്ത് തലയും കൂടി ഇറങ്ങിയിരിക്കുക പോരാനായിട്ട്. നീ അവിടെ കഥ പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട്. അടുത്ത വാക്യം
വായിച്ചോട്ടെ. പിന്നെ ഞാൻ കൊടുക്കുന്ന കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരൊപ്പയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ,
എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും ഇവളെ പാവിയായ സ്ത്രീയാണെന്ന് പറയുന്നത്, പക്ഷെ ഇവളെ ആള് ഭയങ്കര മിടുക്കില്ല. ഇവള് പറയാണ് യജമാനനെ,
യജമാനിക്കാതെയും എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെ ഇരിക്കണമെന്ന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു വെള്ളമുണ്ട്, ദാഹിക്കാത്ത കുടിച്ചു കഴിഞ്ഞ് ദാഹിക്കാത്ത വെള്ളമുണ്ട്. അതേ ഒരു ഇച്ചിരി എനിക്ക് വേണം. കഴിഞ്ഞ അക്കള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്കമിട്ട് അവൾ നോക്കിയതാ. ഗുണം വരുന്ന വല്ല ഉണ്ടോന്ന്, ഒരെണ്ണം പോലും ഗുണമില്ലാത്ത. ഒരൊറ്റ കുളം വെള്ളം കോരി കിട്ടാൻ കഴിയുമ്പോൾ അഞ്ചെണ്ണത്തിന്റെ നോക്കി, ഒന്നിനെ കൊണ്ടും ഒരു കുളം വെള്ളത്തിന് വരകയില്ല. നോക്കി ഇപ്പോഴും അവൾ ആ വെള്ളം കോരാൻ ഇറങ്ങിയത്. അവൾ പറഞ്ഞു, അങ്ങനെയാണ് ഇവിടെ വരെ വരാതെ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ഒരു എണ്ണിപ്പിടിക്കാനായിട്ട് എനിക്ക് ദാഹിക്കാതിരിക്കണമെങ്കിൽ നീ ആ പണം ഒരിക്കലും തരാം. ലൈസണോ കമ്പലാൻ അത് എന്തോ പറഞ്ഞാ നിന്നെ പിറ്റാൻ പറ്റുമോ? എന്റെ ദൈവത്തോട്ട് കളിക്കരുത് കേട്ടോ. ഞാൻ കല്ലിശ്ശേരിയുടെ പ്രദേശത്ത് ഒരു ഗുരുസേരി പ്രസംഗിക്കാം. പാവം പിടിച്ചൊരു ഉപദേശം, വളരെ കഷ്ടപ്പെട്ട് ഉപവസിച്ചെല്ലാം നോക്കിക്കെ അത് കഴിഞ്ഞിട്ട് ഒരു കൺവെൻഷൻ ഒക്കെ ക്രമീകരിക്കുക. ക്രമീകരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ പറ്റിയെന്നറിയാവോ, അവിടെ അച്ഛന്മാരെല്ലാം ഇറങ്ങി ബൈക്കിൽ അങ്ങോട്ട് ഇറങ്ങി നടക്കുക. എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് ഒറ്റ ഒരുത്തരും ഒരു മീറ്റിംഗ്. സത്യം പറഞ്ഞ ഇപ്പൊ അച്ഛന്മാർക്കും ഉപദേശിമാർ ബിഷപ്പുമാർക്കും ഒക്കെ ഭയമാ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ആരോടേലും ഞങ്ങളുടെ ഉപദേശി പറയും, നിങ്ങളെങ്ങും പോകും, എവിടെ വേണേ പോകും, ഞങ്ങൾക്ക് പേടിയില്ല. നിനക്കെന്താ ഇത്ര പേടി? നിനക്കെന്താ പേടി? പ്രിയന്തലോ സത്യം പറഞ്ഞാൽ ജന എനിക്ക് പോരും, നിനക്ക് പേടിയാ, നിന്റെ നിലനിൽപ്പ് പോവും, അതുകൊണ്ടാ നിനക്ക് പേടി. പ്രിയന്തലോ ഞങ്ങൾക്കാർക്കും പേടിയില്ല, എവിടെ വേണേ പൊക്കോളാൻ പറയും, പക്ഷെ ഞങ്ങളുടെ ആളുകൾ പോകത്തില്ല. അവിടെ നിന്നോട്ട് പോകുന്ന പിന്നെ തിരിച്ചു പോകൂ. ശബ്ദിച്ചതൊന്നും ഞങ്ങളാരും ഭക്ഷിക്കത്തില്ല. പ്രിയന്തലോ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ആരും കേറല്ലേ, കേറിയ പള്ളിയിൽ നിന്ന് മുടക്കുമെന്ന് പറഞ്ഞു പാവപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ പള്ളിക്കാരൊക്കെ പേടിച്ചിരിക്കുക. ആകെ 65-70 പേര് വന്നു ഉപദേശിക്കാൻ സങ്കടമാ. എന്നെ സംബന്ധിച്ചിടത്തോളം 65 പേര് വന്നാലും 6000 വന്നാലും ഒരൊറ്റ പ്രസംഗ. ദൈവത്തിന്റെ വയസ്സാന്ന് അവർ ഇങ്ങനെ കുറിച്ച് പറഞ്ഞു, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്, അവൻ തുറന്നാൽ ആരും അടക്കിയാൽ, അവൻ അടച്ചാൽ ആരും തുറക്കിയാൽ. ഞാൻ പറഞ്ഞു പള്ളിയുടെ അച്ഛനോട് ഞാൻ വിളിച്ചു ഇങ്ങനെ പൈക്കുള്ള പറഞ്ഞു, നിനക്ക് അവരുടെ വാതിൽ വീടിന്റെ വാതിൽ അടയ്ക്കാം, അവരുടെ ഹൃദയത്തിന്റെ വാതിൽ എന്റെ ദൈവം തുറന്നാൽ നീ എന്തോട് കൂടി. അവരുടെ ഹൃദയത്തിന്റെ വാതിലിന്റെ താക്കോൽ എന്റെ തമ്പുരാന്റെ കയ്യിലായിരിക്കുന്നത്. ലൂഥിയയുടെ ഹൃദയം തുറന്ന തമ്പുരാൻ അവരുടെ ഹൃദയം തുറന്നാൽ നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ജനൽ അടച്ചാലും വാതിൽ അടച്ചാലും അവര് പോകും. ആ നോക്ക്, ആറാഴ്ച ആ 8 പേര് ആ പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് സ്നാനപ്പെട്ട ദൈവസഭയോട് തമ്പുരാൻ ചെന്നതൊക്കെ ചെയ്യാൻ അങ്ങ് നിരൂപിച്ച ചെയ്യും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞു യജമാനന്റെ, ഞാൻ ഇവിടം വരെ ഇനിയും മാത്രമേ, ഇനി എനിക്ക് വെള്ളം കുടിക്കാതെ ഇനി ഈ വെള്ളം തരാതെ എനിക്ക് ഇനി സഹിക്കാതിരിക്കാൻ ആ വെള്ളം ഒരിച്ചിരി തന്നെ. തമ്പുരാൻ അന്നേരം ഓടിച്ചിപ്പോളോട് പറഞ്ഞു, എന്താ
പറഞ്ഞു, പോയി ഭർത്താവിനെ വിളിച്ചൊത്തരിക എന്ന് പറഞ്ഞു.
കണ്ടോ, ഈ കാര്യം മാത്രം അവക്ക് ബുദ്ധിമുട്ടുള്ള അവളോട് പറഞ്ഞു, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നോ, ഒന്നും തമ്പുരാൻ പറഞ്ഞില്ല, നീ പോയി നിന്റെ ഭർത്താവിനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നു. ഇവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. എന്റെ യേശു എന്ത് പറഞ്ഞു?
പറഞ്ഞു,
നീ പറഞ്ഞത് ശരിയാ.
ഭർത്താക്കന്മാർക്കുണ്ടായിരുന്നു,
ഇപ്പോഴത്തെ അവള് പേര് കൂട്ടിട്ടില്ല. അത് കാര്യം നടക്കുക. കാര്യം എന്ന് വെച്ചാൽ അവനെയും കൊണ്ട് വെള്ളം കോരാൻ പറ്റിയാലെങ്കിൽ ഇനി ഇവന്റെ പേരെതില്ല. ഇപ്പൊ തന്നെ മാറ്റി, മിസസ് തോമസ് മാറ്റി, മിസസ് ജേക്കബ് മാറ്റി, പിന്നെ മിസസ് ഏബ്രഹാം മാറ്റി, ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റുമോ? ഇത്തവണ വിചാരിച്ചു ഇവൻ ഗുണപ്പെട്ടതല്ലേ, പിന്നെ അവരുടെ പേര് മാറ്റുന്നേ. അതുകൊണ്ട് പേര് മാറ്റാതെ നിർത്തിയിരിക്കുക, സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ്. തമ്പുരാൻ പറഞ്ഞു, ഇപ്പോഴുള്ളവനോ എന്റെ ഭർത്താവ്, എവിടെ തൊടാം, നിന്റെ എവിടെ തൊട്ടാൽ നീ അനങ്ങുമെന്നുള്ള എന്റെ ദൈവത്തിനാണ്. ദൈവത്തിന്റെ കൈ നിനക്ക് പ്രിയപ്പെട്ട പലതേലും, നിനക്ക് ഡെലിക്കസി ഉള്ള പലതേലും തൊടുന്നതിന് മുമ്പ് നീ ചെന്നത് ഗ്രഹിക്കാൻ നിനക്ക് നല്ലതാണ്. അവള് അപ്പോൾ അവള് പറയുകയാണ്, യജമാനനെ,
5 ഭർത്താക്കന്മാരെക്കൊണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യത്തിന് എന്നേശു പറഞ്ഞു. സ്ത്രീ അവനോട്,
ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ഒരു അപരിചിതൻ അറിയാത്ത രഹസ്യം പറഞ്ഞപ്പോൾ അവള് പറയുകയാണ്, നീ പ്രവാചകൻ എന്ന് ഞാൻ അറിയാം. അമ്മേ, അറിയാതാണ് പലതും പറയുന്നത്. നീ ഒരു യഹൂദനും ഞാനൊരു ശമക്കാരിയുമായിരിക്കെ നീ എങ്ങനെ എന്നോട് കുടിപ്പാൻ ചോദിച്ചുവെന്ന് പറഞ്ഞവൾ ഇപ്പോൾ പറയുകയാണ്, യജമാനനേ, നീ ഒരു പ്രവാചകൻ ഞാനറിയാം. എന്റെ യേശു കർത്താവ് താൻ തന്റെ വരുവാനുള്ള മശിഹ എന്ന് അവൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടിയിട്ട് പറയാണ്, ഞാൻ ഒരുവനെ കണ്ടു, അവൻ പക്ഷേ മശിഹയായിരിക്കും, നിങ്ങളും വന്നു കാണുവേ. പ്രശ്നം പലതും നാം അറിയാത്തത് കൊണ്ട് നാം അതിനെ കാട് ചേച്ച് കളയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ, അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും അറിയാത്തത് കൊണ്ടാണ് നാം പലതിനെയും ഡിസ്കാർഡ് ചെയ്യുന്നത്. ബ്രൈസറോ ഡിസ്കാർഡ് ചെയ്തിട്ട് നോക്കി അവളുടെ ജീവിതം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അവളുടെ യൗവനം മുഴുവൻ വാസ്തവമായും ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയുടെ ഉടയവനായ യേശു കർത്താവിനെ കാണാഞ്ഞത് കൊണ്ട് അവൾ ജീവിതകാലം അവളുടെ യൗവനം നഷ്ടപ്പെട്ട് ദേശത്ത് അവൾ ഒരു പരസ്യ വിഷയമായി തീർന്നു. ആരും കടന്നു വരാത്ത 6 മണി നേരത്ത് വീണ്ടും ഒരു കുടം വെള്ളത്തിന് വേണ്ടി അവൾ ഇറങ്ങി തിരിച്ചതിന്റെ കാരണം അവൾ ആ ജീവന്റെ ഉറവയായ എന്റെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്. എന്നാൽ നിങ്ങൾ വേഗത്തിൽ ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിൽക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ.
പള്ളിപ്രമാണികളിൽ യായിറസ് എന്ന പേരുള്ള വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു.
12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി
പല വൈദ്യന്മാരാലും
ഏറിയോ സഹിച്ചേ
തനിക്കുള്ളതൊക്കെയും
ചെലവഴിച്ചിട്ടും
ഒട്ടും ഭേദം വരാതെ
ഏറ്റവും പരവശയായ ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രീതിലോ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതെല്ലാം ചിലവഴിച്ചു, ആർക്കും നിന്നെ സഹിക്കാൻ കഴിയില്ല. ഏറ്റവും പരക്ഷയായിട്ട് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഏറ്റവും പരവശയായിരിക്കുന്നു. ഉറ്റവർക്കോ ഉടയവർക്കോ വൈദ്യശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യയോ നിന്നെ സഹായിക്കാൻ കഴിയാതെ ഏറ്റവും പരവശയായിരിക്കുമ്പോൾ യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് അവൾ ഓടിച്ചെന്നു. ഈ രാത്രി നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന, നിന്നെ വിടുവിക്കാൻ കഴിയുന്ന, നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരുവന്റെ വർത്തമാനമാണ് ഞങ്ങൾ ഈ പട്ടണത്തിൽ പറയുന്നത്. നോക്ക്, അവൾ ചെന്നിട്ട് അവൾ ആരും കാണാതെ അവൾ പറയാണ്, യേശുവിന്റെ വസ്ത്രമാരെ കിട്ടു, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുരുഷാരത്തിൽ പുറകിൽ കൂടി വന്ന് ചെന്നീട്ടി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്ന്
ബാധ മാറി സ്വസ്ഥയായി
എന്ന് അവൾ ശരീരത്തിലറിയും. വിടുതൽ അനുഭവിക്കുന്നവർ അവരവരുടെ ശരീരത്തിൽ അറിയും. അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാനൊക്കത്തില്ല. പെട്ടെന്ന് നോക്ക്, ക്ഷണത്തിൽ രക്തസ്രാവം നിന്ന് അവളുടെ ബാധ വിട്ടുമാറി അവൾ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിലറിഞ്ഞു.
സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ട് ദുരത്യം കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ.
പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടത്? ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഇത്രയും പുരുഷാരം തിക്കി തിരക്കുന്നിടത്ത് നിന്നെ തൊട്ടത് ആരാണെന്ന് നീ എങ്ങനെ ചോദിക്കുന്നത്? യേശുവിനറിയാം, പുരുഷാരം തിക്കി തിരക്കുമ്പോഴല്ല തന്റെ നേരെ നിരാശയോട് വേദനയോട് സങ്കടത്തോട് കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച നിന്നോടുകൂടെ അനുഭവിച്ച മുറിവേറ്റ ഹൃദയത്തോടുകൂടെ തന്റെ നേരെ കരങ്ങൾ നീട്ടിയ ആ കരത്തിന്റെ ഉടമയല്ല യേശുവിനറിയാം. ചുറ്റി നിൽക്കുന്ന പുരുഷാരം തൊടുന്നത് പോലെയല്ല, തകർന്ന ഹൃദയത്തോടെ മുറിവേറ്റ ഹൃദയത്തോടെ ദേശത്ത് പരസ്യ വിഷയമായിട്ട് സ്വന്തം കുടുംബത്തിൽ അന്യപ്പെട്ടവളായിട്ട് ഉറ്റവർക്കും ഉടയവർക്കും ഒരു സൽക്കർമ്മത്തിൽ പങ്കുകയറാൻ കഴിയാത്തവളായിട്ട് തള്ളപ്പെട്ടവളായിട്ട് 12 ദീർഘസംവത്സരം കഴിഞ്ഞവളുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്റെ യേശുവിനറിയാം. സ്വന്തം വീട്ടിൽ അന്യായിട്ട് സ്വന്തം മക്കൾക്ക് ഒരു നേരം ആഹാരം വിളമ്പിക്കൊടുക്കാൻ കഴിയാതെ സ്വന്തം ഭർത്ത കിടക്കറ പങ്കിടാൻ കഴിയാതെ സ്വന്തം വീട്ടിൽ അന്യായിട്ട് പ്രസ് കൽപ്പിച്ച് രക്തസ്രാവക്കാരിയായ അവളുടെ ആ തകർന്ന മനസ്സ് അവളുടെ വിരൽത്തുമ്പിലൂടെ എന്റെ ഏറ്റവും അറിഞ്ഞ അവൻ ചോദിച്ചതിനെ തൊട്ടത് ആരെ? അവൾക്ക് മനസ്സിലായി, ഇനി ആരും കാണാതെ അവൾ വന്ന് തൊട്ടതാണ്. എന്നാൽ അവൾ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ നിന്റെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും. എന്തുകൊണ്ട് ഈ തന്റെ മാർഗം വൈശാരികന്റെ മുഖം നിന്റെ ജീവിതത്തിലുണ്ടോ? നേരത്തെ കാഴ്ച കൊണ്ടോ, കൊണ്ടോ, കുട്ടി വരച്ചത് കൊണ്ടോ, കുട്ടി മുക്കിയത് കൊണ്ടോ വിശാരി വിട്ടു പോകത്തില്ല. അധികാരമുള്ളവൻ കൽപ്പിക്കാതെ അന്ധകാരത്തിന്റെ വ്യാപാരം നിന്നെ വിട്ടു പോകത്തില്ല. അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും തൃപ്തി വരുത്തുന്നതിന് നിന്റെ പ്രയത്ന ഫലവും ചെലവിട്ടിട്ട് കാര്യമില്ല. പ്രേസലോ, നീ അറിയണം ഈ രാത്രി നിന്റെ ജീവിതത്തെ വേട്ടയാടുന്ന ശക്തികളുണ്ട്. പ്രേസലോ, നിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന ശാപത്തിന്റെ ശക്തികളുണ്ട്. നിന്നെ വേട്ടയാടുന്ന ദുരന്തത്തിന്റെ ശക്തികളുണ്ട്. നിന്നെ വേട്ടയാടുന്ന പൈശാചികന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കണമെന്ന് ക്രിസ്തുവിന്റെ ആ കുഞ്ഞാടിന്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ അല്ലാതെ നിനക്ക് വിടുതല്ലേ. എത്ര കുർബാന ചൊല്ലിയാലും എത്ര എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്താലും വൈശാരിക മുഖം നിന്നെ വിട്ടുപോകണമെങ്കിൽ അധികാരമുള്ളവന്റെ അടുത്ത് നീ വന്നേ മതിയാകും. എന്റെ ദേശു അവളോട് പറഞ്ഞു, ഒഴിഞ്ഞ് ആയിരിക്കുക. 12 വർഷം അവൾ ഉള്ളതെല്ലാം വിറ്റ് നോക്കുക, വൈദ്യന്മാർക്ക് കൊടുത്തതാണ്. എന്നാൽ അവളുടെ ജീവിതത്തിന് ആശ്വാസം കിട്ടിയില്ല. അപ്പമല്ലാത്തതിന് അവളുടെ ദ്രവ്യം മുഴുവൻ ചിലവിട്ടു. തൃപ്തി വരുത്താത്തതിന് അവളുടെ പ്രയത്നഫലം മുഴുവൻ ചിലവിട്ടു. ഒരു ശമരിയ അവളുടെ ജീവിതം എടുത്ത് പന്താടി നോക്കി. പ്രേസലോ, അവളുടെ ജീവിതത്തിന് സമാധാനമുണ്ടാകും. ജീവനുള്ള വെള്ളത്തിന്റെ ഉറവ കണ്ടെത്തുന്നവരെ സ്വന്തം ജീവിതം എടുത്ത് അമ്മാനമാടി. പ്രേസലോ, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്ത പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്ത്? അതിന്റെ താഴത്തെ വാക്യം, 55 താഴത്തെ വാക്യം വായിക്കാം. എന്റെ വാക്ക് കേട്ട് പുറത്ത ഭോജനം കഴിച്ച്
നിങ്ങൾ ചെവിചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ.
ഇനി 6 യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത്,
യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പി. അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പി.
ദുഷ്ടന്റെ വഴിയെയും
നീതി കേട്ടവർ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക്
തിരിയട്ട്. ഒരു യൂട്ടേൺ, ഒരു 180 ഡിഗ്രി ടേൺ. നീ പോകുന്ന വഴിയല്ല ശരി. അപ്പമല്ലാത്ത തൃപ്തി വരുത്താത്തതിന് നിന്റെ പ്രയത്നഫലം നീ ചെലവിട്ടോണ്ടിരിക്കുക. പ്രേസലോ, നീ ചെവി ചായ്ക്കെ കേൾക്ക, നീ വചനം കേൾക്ക, ഈ സത്യം മനസ്സിലാക്ക. നിന്നെ വിടുവിക്കാൻ ചെയ്യുന്ന നിനക്ക് വേണ്ടി കാൽവരയിൽ പരമയാഗമായ എന്റെ യേശുദേശ തിരിയത്. ഒന്നും പണിക്കണ്ട, യേശുവിനെ സ്വന്ത രക്ഷിതാവെന്ന് വായിക്കൊണ്ടേറ്റ് പറഞ്ഞ് ദൈവമോനെ മനുഷ്യവരുടെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന രക്ഷാനന്ദമ്മ എന്ന് പറഞ്ഞ് വായിക്കൊണ്ട് പറയണേ. കഴിഞ്ഞ കാലം ലോകത്തിന്റെ പുറകെ ഞാൻ ഓടി, അപ്പമല്ലാത്ത ദ്രവ്യം ചെലവാക്കി. എന്റെ ജീവിതത്തിൽ ആശ്വാസം കിട്ടിയില്ല, എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയില്ല. തൃപ്തി വരുത്താത്തതിന് എന്റെ പ്രയത്നഫലം ചെലവിട്ടു. യേശു കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്. എന്റെ ദുഷ്ട വഴികളെ വിട്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരികയാണ്. എത്ര പേര് പറയും ഈ രാത്രി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹം? അവരിൽ ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആരും ബദ്ധകോശി ചേർക്കാനല്ല, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിക്കാൻ. ഇന്ന് വരെ ഞാൻ രക്ഷാ നിർണയം പ്രാപിച്ചിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് യേശു കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കാൻ അവിടെ അവിടെ ഇരുന്ന് കരങ്ങൾ ഉയർത്തിയാൽ പ്രാർത്ഥിക്കാൻ പോകുക. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞില്ല, ഈ സത്യം ഞാൻ ഗ്രഹിച്ചില്ല. ഈ രാത്രി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നേർച്ചകൾ, കാഴ്ചകൾ, പൂജകൾ, കർമ്മങ്ങളായിട്ട് ഞാൻ വിളിച്ചു. അതിനൊന്നും എനിക്ക് ആശ്വാസം തരാൻ കഴിഞ്ഞില്ല. ഞാൻ രാത്രി കണ്ണിന് ഉറക്കമില്ലാത്ത പോലെ അധ്വാനിച്ചു. എന്റെ ചിന്തത്തിന് ആശ്വാസം കിട്ടിയത് എന്നെ സൃഷ്ടിപ്പിച്ച് വഴി നടത്തുന്ന യേശു കർത്താവിന്റെ പാദത്തിലേക്ക് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെയൊക്കെയാണ്. ഇനി ആരെങ്കിലും ഇന്ന് ജീവിതത്തെ എന്റെ യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്, പ്രിയജനോ, എന്റെ യേശുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ സമർപ്പിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പാട്ട് പാടുമ്പോൾ അവിടെ കൂടിയായി എന്റെ ഈ രാത്രി രക്ഷാനിർണയം പ്രാപിച്ചവരായി നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ മേൽ വ്യാപനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം.